2025 സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഭൂട്ടാൻ വാഹനക്കടത്തിന്റെ രഹസ്യങ്ങൾ. യൂറോപ്പിൽ മോഷ്ടിക്കപ്പെട്ട കാറും നമ്മുടെ അതിർത്തി വഴി വരും. റോഡ് സുരക്ഷാ അതോറിറ്റി അംഗം ഉപേന്ദ്ര നാരായണനുമായി കോവളം സതീഷ് കുമാർ നടത്തിയ അഭിമുഖം. ഇതര വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന വാഹനങ്ങളും ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കടത്താനുള്ള സാധ്യത ഏറെയാണെന്ന് റോഡ് സുരക്ഷാ വിദഗ്ധനും സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗവുമായ ഉപേന്ദ്ര നാരായണൻ. യു കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കള്ളക്കടത്തായി മാത്രമല്ല മോഷ്ടിച്ച വാഹനങ്ങളും ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. ഉപേന്ദ്ര നാരായണൻ കേരള കോമഡിയുമായി സംസാരിക്കുന്നു. യു കെയിൽ നിന്നൊക്കെ വാഹനങ്ങൾ ഏതുവഴിയെല്ലാം ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ട്. ധാരാളം വാഹനങ്ങൾ മോഷണം പോകുന്ന രാജ്യമാണ് യു കെ. അവിടെ നിന്ന് പാകിസ്ഥാനികൾ വാഹനം മോഷ്ടിച്ച് കടൽ മാർഗം പാരീസിലെത്തിക്കും. അവിടെ നിന്ന് റോഡ് വഴി പാകിസ്ഥാനിലെത്തിക്കും. യു കെ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടിക്ക് യൂറോപ്പിൽ കാര്യമായ ചെക്കിംഗ് ഉണ്ടാകാറില്ല. പാകിസ്ഥാനിൽ എത്തിക്കുന്ന വാഹനം കരമാർഗം ഭൂട്ടാനിൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ഭൂട്ടാന്റേതാക്കും. ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ ഭൂട്ടാനിൽ നിന്ന് അതിർത്തി കടന്ന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം പോകാറുണ്ട്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നത് പോലെ ചില വണ്ടികൾ ഇന്ത്യയിലേക്ക് വന്നാൽ തിരികെ കൊണ്ടുപോകില്ല. അതാണ് കള്ളക്കടത്തിന്റെ ഒരു രീതി. ഒരു മുൻനിര നായകന്റെ ഇപ്പോൾ പിടിക്കപ്പെട്ട ലാൻഡ് റോവർ റോയൽ ഭൂട്ടാൻ ആർമിയുടെ വണ്ടിയായിരുന്നു എന്ന് വേണം കരുതാൻ. അവർ കുറെ വർഷം കഴിയുമ്പോൾ അത് ലേലത്തിൽ വിൽക്കും. അത് ഏതെങ്കിലും പാർട്ടി എടുത്ത് ഷിംല റൂറൽ ആർ ടി ഓഫീസിനെ സ്വാധീനിച്ച് നിയമം ലംഘിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യും. അവിടെ നിന്ന് എൻ ഒ സി വാങ്ങി ഡൽഹിയിലേക്കും കോയമ്പത്തൂരിലേക്കും കേരളത്തിലേക്കുമൊക്കെ എത്തിക്കും. അക്കൂട്ടത്തിലുള്ളതാണ് റെയ്ഡിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ. ഇത്തരം വാഹനങ്ങൾ ഡിമാൻഡ് കൂടാൻ കാരണം വാഹനഭ്രാന്തന്മാരാണ് ഇതൊക്കെ വാങ്ങുന്നത്. ലാൻഡ് റോവർ വാഹനങ്ങൾ ഓടിക്കാൻ വലിയ സുഖമില്ലെങ്കിലും ഏത് മലയും കയറുന്നവയാണ്. ഭൂട്ടാന്റെ പ്രകൃതിക്കനുസരിച്ചുള്ള വാഹനമാണ്. അവിടുത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ അതൊക്കെ അപൂർവമായതുകൊണ്ട് വാങ്ങുന്നവരുടെ ലക്ഷ്യങ്ങളിലൊന്ന് ഗമം കാണിക്കലാണ്. ഒരു നടന്റെ ലാൻഡ് റോവർ ക്ലാസിക് മോഡലാണ്. ഇന്ത്യയിൽ ലഭ്യമല്ല. ഇതെങ്ങനെ നമ്മുടെ നിരത്തിൽ എത്തിയെന്ന് ഞാനും അത്ഭുതപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തതായാണ് കാണിക്കുന്നത്. നിയമവിധേയമായി വിദേശ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വാഹനം നമുക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമുക്ക് വിദേശത്ത് ജോലി ചെയ്ത് അവിടെ താമസിച്ച് അവിടെ വെച്ച് വണ്ടി വാങ്ങണം. വിദേശ ജോലി മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഒരു കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് എടുക്കണം. അതിനും മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. ഏതുതരം വണ്ടിക്കും 2008 ശേഷം ഇന്ത്യൻ ഷോറൂമുകളിൽ ഡീലർഷിപ്പ് ഉണ്ട്. അതിനു മുമ്പ് വരെ വിദേശ നിർമ്മിത പ്രീമിയം കാറുകൾ നമുക്ക് ലഭ്യമല്ലായിരുന്നു. ടൂറിസ്റ്റ് ഓപ്പറേറ്റർക്ക് ഇമ്പോർട്ട് ചെയ്യാമായിരുന്നു. വിദേശ പൗരൻ ഇന്ത്യക്കാരിയെ വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന് ഉടമസ്ഥതയിലുള്ള വാഹനം പങ്കാളിക്ക് സമ്മാനിക്കാം. അതിന് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തിരിക്കണം. കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് എന്തിന് നിർബന്ധമാണ്? കുറച്ചു നാളത്തേക്ക് മാത്രമായി പാസ്പോർട്ടിൽ എൻട്രി ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. 6 മാസത്തിനുള്ളിൽ തിരികെ കൊണ്ടുപോകണം. ഇതിനെ കാർനെറ്റ് എന്ന് പറയും. ഫീസ് കൊടുത്താൽ മതി. ഫോറിൻ രജിസ്ട്രേഷൻ പ്ലേറ്റ് വെച്ച് ഇവിടെ തന്നെ ഓടിക്കാം. പണ്ട് വിദേശ എംബസികളുടെ കാറുകൾ പിന്നീട് വിൽക്കുമ്പോഴാണ് സൂപ്പർ താരങ്ങൾ വാങ്ങിയിരുന്നത്. കേരളത്തിൽ ആദ്യമായി വിദേശ നിർമ്മിത കാർ കൊണ്ടുവന്നത് കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്ന ധനാഢ്യനായിരുന്നു. അത് 1910 എന്നാണ് തോന്നുന്നത്. അത് ഓടിക്കാനായി അദ്ദേഹം സ്വന്തം പറമ്പിൽ റോഡ് നിർമ്മിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. യൂസ്ഡ് കാർ വിപണി കൂടുതലും ശക്തിപ്പെട്ടു വരുന്നുണ്ടല്ലോ. ആളുകളുടെ വാഹന സ്വപ്നങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ അംബാസഡറിനാണ് 17,000 രൂപയാണ് വില. ഡ്രാഫ്റ്റ് എടുത്ത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൽ കൊടുത്താൽ 6 കൊല്ലം കഴിഞ്ഞാണ് കാറ് കിട്ടുക. ഇപ്പോൾ ഒരു ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ഏത് വാഹനം ഒട്ടും കാലതാമസമില്ലാതെ വാങ്ങാം. ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഹബ്ബായി മാറി. കള്ളക്കടത്ത് വാഹനങ്ങൾ വിൽക്കുന്നതിൽ ചില യൂസ്ഡ് കാർ ഷോറൂമുകാർക്കും പങ്കില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. യൂസ്ഡ് കാർ വിപണി ഇത്രയും പച്ചപിടിക്കാൻ കാരണം അതിൽ നിന്നുള്ള അമിത ലാഭമാണ്. ഡൽഹി മുംബൈ പോലുള്ള സിറ്റികളിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ കഴിയുന്നവർക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് പോലെ തന്നെ പാർക്കിംഗ് സ്ഥലവും കാശും കൊടുത്ത് വാങ്ങണം. റോഡിലിടാൻ പറ്റില്ല. നിലവിലെ കാർ ഒഴിവാക്കിയാലേ പുതിയ കാർ അവിടെ പാർക്കിംഗ് ചെയ്യാൻ പറ്റൂ. ഡൽഹിയിലാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് ഡീസൽ വാഹനങ്ങൾ പാടില്ല. 15 കൊല്ലത്തിൽ കൂടുതലായ പെട്രോൾ വാഹനങ്ങളും പാടില്ല. ഇവരൊക്കെ കുറഞ്ഞ തുകയ്ക്ക് കാർ വിൽക്കാൻ നിർബന്ധിതരാകും. ഇവിടെ 15 ലക്ഷം രൂപ വിലയുള്ള വണ്ടി ഡൽഹിയിൽ 6 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ലഭിക്കും. മറിച്ച് വിൽക്കുമ്പോൾ 100% വരെയായിരിക്കും ലാഭം. കേരളത്തിലെ സ്വകാര്യ വാഹന പെരുപ്പത്തിന് കാരണം പൊതുഗതാഗത സംവിധാനത്തിന്റെ പരാജയം കൂടിയല്ലേ? തീർച്ചയായും. കെ എസ് ആർ ടി സി ബസ്സുകൾ തുടർച്ചയായി അപകടങ്ങളിൽപ്പെടുന്നത് കാരണം ബസ് യാത്രയെ പേടിക്കുന്നവരുണ്ട്. റോഡ് നെറ്റ്വർക്ക് കേരളത്തിൽ വികസിച്ചിട്ടില്ല. എല്ലായിടത്തേക്കും ബസ് സർവീസും നടത്തുന്നുമില്ല.